Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
വീട്ടിൽ പോയിരുന്ന് പഠിച്ച തീരോ നിർബന്ധം ചിലത് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചാൽ തന്നെ മനസ്സിലാവും. വീട്ടിൽ പോയി പിന്നെ പഠിക്കേണ്ട ആവശ്യം കിടക്കുന്നു. അതുപോലെയാണ് ഉപാസനയുടെ കാര്യം. ഉപാസനയുടെ ശ്രവണവും ഉപാസന, ഉപാസനയുടെ ഉപദേശവും ഉപാസന. എങ്ങനെ അറിയാം? ഉപാസനയുടെ ശ്രവണത്തിൽ അന്ധക്കരണത്തിന് ഏകാഗ്രത വന്നാൽ അത് ഉപാസനയായി. ഉപാസനയുടെ ഉപദേശത്തിന് അന്ധക്കരണത്തിന് ഏകാഗ്രത വന്നാൽ അത് ഉപാസനയായി. അടുത്ത് വീണ്ടും പറയുന്നു, ആ ഏകാഗ്രതയാണ് ഇതിന്റെ അടയാളം. അതുകൊണ്ട് ഉപാസന കഴിഞ്ഞ് നേരെ തത്വശ്രവണത്തിലേക്ക് പോകാൻ കാലതാമസത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഉപാസനയെക്കുറിച്ച് ശ്രവിച്ചു എന്നാൽ അവിടെ ഏകാഗ്രത വരുന്നില്ല എന്നൊരാൾ പറഞ്ഞാണ് ശ്രവിച്ചില്ലെന്ന് ഞാൻ അർത്ഥമാണ്. ശ്രവണ ശരിയാകുക എന്ന് പറയുന്നത് ഏകാഗ്രതയാണ്. ഏകാഗ്രതയിലേ സംഭവിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ശ്രവണം ശരിയാകത്തില്ല. അതുകൊണ്ടിവിടെ നാദാറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഉപാസന തുടർന്ന് തന്നെ അടുത്ത് പറയുന്നു തത്വജ്ഞാനം. നമ്മളിവിടെ നാരദൻ സംഗമാരനോട് പറയുന്ന സോം ത്വാം പ്രപന്നോ ഭഗവൻ സത്യേന അധിപദാനി തഥാ മാം നീവിനത്തു ഭഗവാൻ യഥാഹം സത്യേന അധിപദാനി. അതുകൊണ്ട് അങ്ങ് ഇതുവരെ ഉപാസനയെ കുറിച്ച് പറഞ്ഞു, ഇനി ആ തത്വനിഷ്ഠയെ വെളിപ്പെടുത്തു. ഞാൻ സത്യത്തിന്റെ അധിവാദിയാകട്ടെ എന്നാണ്. ഇതുവരെ അസത്യത്തിന്റെയും അധിവാദിയായിരുന്നിരിക്കണം, പക്ഷെ ഇനി അത് പാടില്ല, സത്യത്തിന്റെ അധിവാദിയാകണം. ദൈവം സത്യനാധിപതി വിശ്വസി സത്യമേവ താപത് വിജ്ഞാസിതവ്യം. അങ്ങനെയാണെങ്കിൽ നീ സത്യത്തെ മാത്രമേ അറിയാൻ ആഗ്രഹിക്കാവൂ. ഒരാള് ഉപാസനയെ കുറിച്ച് ശ്രവിക്കുന്നു, പക്ഷെ അയാളുടെ മനസ്സിന് ഏകാഗ്രത വരുന്നില്ല. ഇത് പറയുന്നത് പോലെ അവിടെ നിന്ന് തുടർന്ന് തുടർച്ചയായിട്ടടുത്ത് തത്വ ജ്ഞാനത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ദൈവം സത്യനാധിപത്യത്തും ഇച്ഛസി, അങ്ങനെ പോകുന്നതിനുള്ള ജിജ്ഞാസ ഇല്ലാത്തതുകൊണ്ട് തന്നെ. അത് ഇച്ഛിച്ചാലത് സംഭവിക്കും. ഉപാസനയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഉപാസനയ്ക്കപ്പുറം പോകണമെന്ന് ഇച്ഛിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ആണ് സത്യനാധിപത്യത്തും ഇച്ഛസി, സത്യത്തിന്റെ അധിപതനം നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, സത്യത്തെ ഗ്രഹിക്കാനും വെളിപ്പെടുത്താനും നീ ആഗ്രഹിക്കുകയാണെങ്കിൽ താവത് വിജിജ്ഞാസിതവ്യം ഇത്യുക്തേ. നാരദം പറയുന്നത് ശരി, ഞാനതിന് ശ്രമിക്കാം. നാരദം പറയും എന്ന് പറയുമ്പോൾ അടുത്ത് ഉപദേശിക്കുന്നു, ഇത്യുക്തിയാഹ നാരദ തഥാസ്തു തറി സത്യം ഭഗവ് വിജിജ്ഞാസേ. ശരി, ഞാൻ സത്യത്തെ അറിയാൻ ശ്രമിക്കാം, അതിനെനിക്ക് ആഗ്രഹമുണ്ട്. വിശേഷണം ഞാൻ മിച്ചയും സ്വപ്തഹം. അതേപോലെ ഒരു ഗുരുവിനെ എനിക്കിപ്പോ കിട്ടി, അതുകൊണ്ട് ഈ സത്യം അതിനെ വിജിജ്ഞാസ വിശേഷണം ഞാൻ മിച്ചയും വിശിഷ്ടമായി അപരോക്ഷമായി സംശയാദികൾ കൂടാതെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് അത് വെളിപ്പെടുത്തണം, അങ്ങയിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കണം എന്ന് പറയുന്നു. അപ്പോ ഉപാസനയുടെ ശ്രവണം കൊണ്ട് ശരിയായ ഉപാസനയുടെ ഫലത്തെ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ പിന്നെ നിശ്ചിന്തനാകുന്നു. മുമ്പ് പറഞ്ഞ കൃതാർത്ഥത അവിടെ സംഭവിക്കുന്നു. തത്വജ്ഞാനത്തിന്റെ ഫലം ഉപാസനയുടെ ഫലമായിട്ടാണ് വരുന്നത്. കാരണം ഉപാസനയുടെ ഫലമായ ഏകാഗ്രത കൊണ്ടാണ് തത്വജ്ഞാനം സംഭവിക്കുന്നത്. അതിൽ നിന്നാണ് കൃതകൃത്യത ഉണ്ടാകുന്നത്. നാരദന്റെ പ്രശ്നം പരിഹരിച്ചില്ല എന്നാണ് നാരദൻ പറയുന്നത്. ഞാൻ ദുഃഖിക്കുന്നു, എന്റെ ദുഃഖത്തിന്റെ മറുകര എത്തിക്കണം. ഇവിടെ ദുഃഖത്തിൽ നിന്നുള്ള മോചനം വരുന്നില്ല. ഉപാസന കൊണ്ടും അത് സംഭവിക്കുന്നില്ല, തത്വജ്ഞാനം കൊണ്ടേ അത് സംഭവിക്കത്തുള്ളൂ. ഇതുവരെ പറഞ്ഞ ഓരോ തരത്തിലുള്ള ഉപാസനകൾ അവിടെ എന്താണ്? ഓരോ ഉപാസനയെ കുറിച്ച് പറയുമ്പോഴും പറയും, നീ ഇതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക, മറ്റേതിനും ബ്രഹ്മമായി ഉപാസിക്കുക, പിന്നെ ബ്രഹ്മമായി ഉപാസിക്കുക, ഓരോന്നിനും ബ്രഹ്മമായി ഉപാസിക്കാനാ പറയും. അതിന്റെ എല്ലാം ആകത്തുകയായിട്ട് അവസാനം ബ്രഹ്മതത്വത്തെ തന്നെ വെളിപ്പെടുത്തുന്നു. അതിനുവേണ്ടി ചോദിക്കുന്നു, തത്വഹം സത്യം ഭഗവോ വിജിജ്ഞാസ തഥാസ്തുതർഹി സത്യം ഭഗവോ വിജിജ്ഞാസ. ഞാൻ സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു, വിശേഷണ ഞാനും ഇച്ഛയും തത്വഹം, ഞാൻ അങ്ങനെ നിന്ന് സത്യത്തെ വിശിഷ്ടമായി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്ന് ഉപദേശിച്ചാലും അതിന്റെ തുടർച്ചയെ കാണിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ആകത്തുകയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉപാസനയുടെ രീതി പറഞ്ഞെങ്കിൽ ഇവിടെ തത്വജ്ഞാനത്തിന്റെ രീതിയിൽ വെളിപ്പെടുത്തുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം. അടുത്ത് പറയുന്നത്, ഇതാ വൈ സത്യം പരമാർത്ഥ വിജാനാതി ഇതം പരമാർത്ഥ സത്യം ഇത് തതോ അനർഥം വികാരജാതം വാചാരംഭണ ഹിത്വാ സർവവികാരാവസ്ഥം ഏകം സത്യമേതി തദേവ അഥവദതി യദ്വദതി. യഥാ വൈ സത്യം പരമാർത്ഥോ വിജാനാദി പറയുന്നു, ഈ സത്യത്തെ പരമാർത്ഥമായിട്ട് അറിയുകയാണെങ്കിൽ, എന്നിട്ട് സത്യത്തെ പരമാർത്ഥമായിട്ട് അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പരമാർത്ഥമാണല്ലോ. പിന്നെ സത്യത്തെ പരമാർത്ഥമായിട്ട് അറിയാന്ന് പറഞ്ഞാൽ സത്യത്തെ നാമരൂപാത്മകമായിട്ട് അറിഞ്ഞാ പോരാ. സത്യത്തെ നാമരൂപാത്മകമായി അറിയുമ്പോൾ ഒരു തകരാറ് പറ്റും. നാമരൂപങ്ങളെല്ലാം അറിയും, സത്യത്തെ വിസ്മരിക്കും. അല്ലെ, പ്രപഞ്ചത്തിൽ മനസ്സ് മുഴുകുമ്പോൾ പരമാർത്ഥത്തെ വിസ്മരിക്കും. ഈ പ്രപഞ്ചം പരമാർത്ഥം തന്നെ, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ പ്രപഞ്ചത്തിൽ മനസ്സ് മുഴുകിയാൽ പരമാർത്ഥം വിസ്മരിച്ചു. ആണ് പറയുന്നത് സത്യത്തെ പരമാർത്ഥമായിട്ട് തന്നെ അറിയണം. നാമരൂപങ്ങളെ നാമരൂപാത്മകമായി അറിഞ്ഞാൽ അവിടെ പരമാർത്ഥം വിസ്മരിക്കും. നാമരൂപങ്ങളെ പരമാർത്ഥമായിട്ട് അറിഞ്ഞാൽ പിന്നെ അവിടെ ശേഷിക്കുന്നില്ല നാമരൂപങ്ങൾ, ദ്വൈതം ശേഷിക്കുന്നില്ല, പരമാർത്ഥമേ ശേഷിക്കുന്നുള്ളൂ. അപ്പൊ ഇതിന് രണ്ടും കൂടെ സാധ്യമുണ്ട്. നാമരൂപങ്ങളെ നാമരൂപാത്മകമായി അറിയുക, പരമാർത്ഥമായി അറിയുക, ഇതൊരു വ്യക്തിയിൽ ഒരു കാലത്ത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നത് സത്യം പരമാർത്ഥത വിജാനാദി. എങ്ങനെ ഇതം പരമാർത്ഥ സത്യം ഇതം, ഇതാണ് ഈ കാണുന്ന ജഗത് പ്രപഞ്ചം നാമരൂപാത്മകമായ ഇത് പരമാർത്ഥത സത്യം, ഈ കാണുന്ന രൂപത്തിലല്ല. ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്വൈതത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഈ നാമരൂപങ്ങളെല്ലാം പരമാർത്ഥമാണോ അല്ലയോ? പരമാർത്ഥമാണോ എന്ന് പറഞ്ഞാൽ ഈ നാമരൂപാനുഭവം, ഇതിലുള്ള ജനനമരണാനുഭവം, ഈ ബന്ധനാനുഭവം എല്ലാം എങ്ങനെ നിൽക്കുന്നു? ഇതൊക്കെയാണോ പരമാർത്ഥം? അല്ല, ഇതല്ല പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ, ഇവിടെ പരമാർത്ഥമായ അറിവ് ഇതല്ലല്ലോ ആണ് പറയുന്നത്. തഥ അനർത്ഥം വികാരജാതം വാചാരംഭണ ഹിത്വ. അപ്പോൾ അനർത്ഥമായ ഈ വികാരജാതം വാചാരംഭനത്തെ അവിടെ ഉപേക്ഷിക്കുന്നു. സർവവികാരാവസ്ഥം സദൈവേകം സത്യമിതി തദൈവ അഥവദതി, അതും അതിവദനമാണ്, അതിവാദമാണ്. ഈ വചാരംഭണമായ ഈ നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് എതിനാണ് പറഞ്ഞത്? സംസാരത്തെ ത്യജിക്കുന്നു, ജന്മമരണങ്ങളെ ത്യജിക്കുന്നു എന്നെല്ലാം പറയുന്നതാണ്. വചാരംഭണം വികാരജാതം ഹിത്വാ, സത്യമാണെങ്കിൽ പിന്നെ ഇതിനെങ്ങനെ ത്യജിക്കും? അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പറയുന്നെങ്ങനെയാണ്? സത്യമാണെങ്കിൽ നമുക്ക് സത്യമാണെന്ന് ഉറപ്പില്ല. അങ്ങനെ സത്യമാണെങ്കിൽ എന്ന് പറയുന്നു, ഇത് സത്യമാകാം എന്നേ ഉള്ളൂ. സത്യവും ആകാം, പക്ഷെ അനുഭവപ്പെടുന്ന അങ്ങനെയല്ല, നാം രൂപാത്മകമായിട്ടാണ്. ഈ അറിവ് കൃതാർത്ഥതയ്ക്ക് ഹേതുവാകുന്നു. ഈ അനുഭവം നാമരൂപങ്ങളുടെ പരമാർത്ഥനയുള്ള അനുഭവമില്ല, അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കും, ഇത് ഉപേക്ഷിച്ചേ പറ്റും. സർവവികാരാവസ്ഥം സദൈവ ഏകം സത്യം, സർവവികാരങ്ങളിലും അനുസ്യൂതമായിരിക്കുന്ന സത്ത് ഏകം, അതാണ് സത്യം എന്ന് ഇതിനെ തേജിച്ചിട്ടറിയണം. ഇവിടെ സത്യവും നിത്യയും വേർതിരിക്കുകയാണ്. അങ്ങനെ വേർതിരിക്കാനും സർവവും പരമാർത്ഥ സത്വം എന്നറിയുന്നതിനും ഇവിടെ വേർതിരിക്കാനുണ്ട്. പക്ഷെ ക്ഷീര നീര വിവേകമെന്ന് പറയാറുണ്ടല്ലോ, പാലിനെയും വെള്ളത്തെയും വിവേചിക്കുക, ചിജട വിവേകം എന്നെല്ലാം പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു വിവേകമുണ്ട്, ആ വിവേകത്തിലാണ് ഈ വാചാരംഭങ്ങളെല്ലാം തട്ടിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു. സദൈവ ഏകം സത്യം ഇതി സദൈവ അഥവദതി അദ്വദതി, സത്യം ഒന്ന് ബോധിച്ചിട്ട് പറയുന്നു. അതാണ് മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ അധിവചനം, പരമാർത്ഥത്തെ പറയുന്നു. അസത്യത്തെ പറഞ്ഞാലും അധിവചനം എന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ പറഞ്ഞെന്താണ്? വാചാരംഭണം ഹിത്വ വികാരജാതം ഹിത്വ, നാമരൂപങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടെന്ന് പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും, എന്താണ്? നല്ല വികാരോപി സത്യമേവ, ഈ വികാരങ്ങൾ സത്യമാണല്ലോ. അതിന്റെ അഭിമുഖമായിട്ടാണ് ഇതുവരെ പറഞ്ഞത്. വികാരം സത്യമാണല്ലോ എന്നല്ലോ പറഞ്ഞത്, സർവം ഖല്ലിതം ബ്രഹ്മ. ഇവിടെ ബ്രഹ്മമല്ലാതെ രണ്ടൊന്നില്ലെങ്കിൽ, സത്യമല്ലാതെ പരമാർത്ഥ സത്യമല്ലാതെ രണ്ടാവുന്നില്ലെങ്കിൽ, പരമാർത്ഥത്തിൽ നിന്നുണ്ടായതെല്ലാം പരമാർത്ഥമാണെങ്കിൽ ഇതെല്ലാം സത്യമാണല്ലോ. പിന്നിവിടെ പറഞ്ഞെന്താണ്? വികാരജാതം വാചാരംഭണം ഹിത്വ, ഇതിനെല്ലാം ഉപേക്ഷിക്കണം. എന്താ കൂടെ ഉപേക്ഷിക്കാനുണ്ടോ? രണ്ടാമത് ശ്രുതിയും പറയുന്നുണ്ട്, നാമരൂപേ സത്യം താഭ്യാം അയം പ്രാണച്ഛന്നഹ പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. ശ്രുതി നേരത്തെയാണ് പറയുന്നത് നാമരൂപേ സത്യം എന്ന് പറയുന്നു, നാമരൂപങ്ങൾ സത്യമാണ്. ഇവിടെ പറയുന്നു വാചാരംഭണമാണ്, വാകാലംബനമാണ് ഉപേക്ഷിക്കുന്നത്. ഇത് രണ്ടും കൂടെ ശ്രുതി ഒരിടത്ത് ഒന്ന് പറയും, മറ്റടുത്ത് ഒന്ന് പറയും ചെയ്തു കഴിഞ്ഞു, അതിനെ സ്വീകരിക്കും. താഭ്യാമയം പ്രാണച്ഛന്നഹ, ഈ ജീവൻ അതിൽ അച്ഛനന് ആച്ഛാദിതനായിരിക്കുകയാണ്. ഈ നാമരൂപ സത്യത്തിൽ പ്രാണാവൈ സത്യം, പ്രാണനാണ് സത്യം, ബൃഹദാരണ്യത്തിൽ പറയുന്നതാണ്. തേഷാം ഏഷ സത്യം, ഇവയ്ക്കെല്ലാം ഈ പരമാത്മാവ് സത്യമാണ്, അതുകൊണ്ട് ഇതെല്ലാം സത്യമാണ് എന്ന് ശ്രുതി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് വികാരങ്ങൾ സത്യമാണ്. സത്യമുക്തം സത്യത്വം ശ്രുതിയന്തരേ വികാരസ്യ പറയുന്നത് ശരിയാണ്. ഇവിടെ രണ്ട് തലത്തിലാണ് മനസ്സിലാകുന്നത്, ഒന്ന് പരമാർത്ഥത്തിൻ്റെ, മറ്റൊന്ന് ഈ നാമരൂപങ്ങളുടെ തലത്തിൽ. പരമാർത്ഥത്തിന്റെ തലത്തിൽ സത്യമായി സർവത്തെയും ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ നാമരൂപത്തിന്റെ തലത്തിൽ ഇതിനെയൊക്കെ തന്നെ സത്യമായി ഗ്രഹിക്കുക, അത് ശരിയാവത്തില്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടി പറയുകയാണ്. ശ്രുതി എല്ലാം പറയും, ജഗത് സത്യമെന്നും പറയും, ബ്രഹ്മസത്യമെന്നും പറയും, രണ്ടും പറയും. അത് ഏതേത് സന്ദർഭത്തിൽ എന്ത് താല്പര്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാകും. സത്യമുക്തം സത്യത്വ ശ്രുതിയെ വികാരത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രുതിയും മറ്റു ശ്രുതികളും ഈ വികാരം സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടെ. ഇവിടെ ശ്രുതിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തിട്ട് അതങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞു, വേറെടുത്ത് വേറെന്ന് പറഞ്ഞു, അങ്ങനെ എടുക്കരുത്. ശ്രുതി ആകവേ ഉൾക്കൊള്ളണം, എന്നിട്ട് അതിന്റെ താല്പര്യത്തെ കാണും. അങ്ങനെ നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? അത് പരമാർത്ഥ അപേക്ഷമുക്തം. ആ പരമാർത്ഥ സത്യത്തെ അപേക്ഷിച്ച് വികാരത്തിന് സത്യത്വം പറഞ്ഞതാണ്. മറിച്ച് വികാരങ്ങളിൽ തന്നെ സത്യാസത്യങ്ങളുണ്ടെന്നാണ് മറ്റൊരു തരത്തിൽ. കിന്ദർഹി ഇന്ദ്രിയ വിഷയ അവിഷയത്വ അപേക്ഷം സത്യത്യച്ഛേദി സത്യത്വമുക്തം. സച്ചത്യച്ഛ എന്ന് ശ്രുതി പറഞ്ഞു. ഏതിനെ കുറിച്ചാണ്? പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ സച്ചത്യച്ഛ എന്ന് പറഞ്ഞു. സത് സത്യമാണെന്നാണ്. അതെന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? എന്നാ പരമാർത്ഥ അപേക്ഷ പരമാർത്ഥത്തെ ആശ്രയിച്ചില്ല അല്ല പറഞ്ഞത്, മറിച്ച് ഇന്ദ്രിയ വിഷയ വിഷയത്വ അപേക്ഷ. ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന ഈ വസ്തുക്കളെ ആശ്രയിച്ചിട്ടാണ് പറഞ്ഞത്. ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ കണ്ടിട്ടാണ് പറഞ്ഞത്. സത്യത്തെച്ചേതി സത്യമുക്തം തദ്വാരേണ പരമാർത്ഥ സത്യസ്യ ഉപലബ്ധിർവിവക്ഷിത. ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇന്ദ്രിയ വിഷയ വിഷയത്വ അപേക്ഷ. ഇന്ദ്രിയ വിഷയങ്ങളായിരിക്കുന്ന ഈ വിഷയങ്ങളെ അപേക്ഷിച്ചിട്ടാണ് പറഞ്ഞത് സത്യത്തെച്ച. പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞു, അത് സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചഭൂതങ്ങൾ. തദ്വാരേണിക പരമാർത്ഥ സത്യ ഉപലബ്ധി. അതെന്തിനു പറഞ്ഞു? അതിലൂടെ പരമാർത്ഥ സത്യ ഉപലബ്ധിക്ക് വേണ്ടി. ഇത് പടിപടിയായി ഓരോ ഭാഗങ്ങളായി കാണിച്ചു കൊടുക്കണമെന്ന്, ഹിമാലയത്തിന്റെ മേളിൽ കാണണമെന്നുള്ളതിന് നേരിട്ട് അവിടെ കാണാൻ പറ്റും. സാധാരണഗതി പറ്റത്തില്ല, അതിന് ഉള്ള ഉപായങ്ങളുണ്ടെങ്കിൽ പറ്റും. സാധാരണഗതിയിൽ എന്താണ്? അതിന്റെ വഴി മനസ്സിലാക്കി കൊടുക്കണം. ഓരോ ഭാഗത്തൂടെ അവനെ നയിച്ച് ഹിമാലയത്തിന്റെ മുകളിൽ കൊണ്ടെത്തിക്കും. അതിന് വഴികളുണ്ട്, കാലദേശങ്ങൾക്ക് അനുരൂപമായ വഴികൾ. അതുപോലെ ഇവിടെയും പരമാർത്ഥ സത്യത്തെ ഈ സത്യത്തിലൂടെ അറിയുക എന്നുള്ള രീതിയിൽ ഇതിനെ സത്യം നേരിട്ട് പറഞ്ഞു. സത്യമായതുകൊണ്ടല്ല. അപ്പൊ പരമാർത്ഥ സത്യത്തെ അറിയുന്നതിന് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? പരമാർത്ഥ സത്യ ഉപലബ്ധി, പരമാർത്ഥ സത്യ ഉപലബ്ധിക്കുള്ള ഉപായമാണ് ഈ സത്യം എന്ന് പറയുന്നത്. അതിന് വഴി വേണമല്ലോ, മാർഗം വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇത്തരം ഉപാസനകളെ നിർദ്ദേശിക്കുന്നു. സത്യമായിട്ട് വന്നിട്ട് അത് സത്യമല്ലെങ്കിൽ അത് ബാലന്മാർക്കുള്ള ഉപദേശം പോലെ എന്ന് പറയും. ബാലാനാം ഉപലാളന, ബാലന്മാരുടെ ഉപദേശം ബാലന്മാരുടെ ലാളനയാണ് ഉപദേശം. അങ്ങനെ അവരെ ഉപദേശിക്കാൻ പറ്റും, നേരിട്ടങ്ങോട്ട് ഉപദേശിക്കാൻ പറ്റത്തില്ല. അവരുപദേശിക്കുമ്പോ കള്ളം പറയാം, കള്ളം പറയുന്നുള്ള ദോഷം. കുട്ടികളെ ഉദാഹരണം പറയും, ചൂടാവർത്തനം, അമ്മ നല്ല ആഹാരം ഒക്കെ കൊടുക്കുമ്പോൾ പറയും, ഈ ആഹാരം കഴിച്ചാലേ മുടി വളരത്തുള്ളൂ. ആഹാരം അതുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ചൂടാവർദ്ധനം എന്ന് പറയുന്ന ഉപായത്തിലൂടെ കുട്ടി ആഹാരം കഴിപ്പിക്കുന്നു. അതുപോലെ ഈ ഇവിടെ പറഞ്ഞ സത്യം സച്ച എന്ന് പറഞ്ഞാൽ സത്യം. ആ സത്യ ഉപദേശത്തിലൂടെ ആ ഉപായത്തിലൂടെ തദ്വാരണിച്ച പരമാർത്ഥ സത്യസ്യ ഉപലബ്ധി, പരമാർത്ഥ സത്യ ഉപലബ്ധിക്ക് വേണ്ടി അത് പറയുന്നു. അത് സത്യമല്ലെങ്കിലും അതിനെ സത്യം എന്ന് പറയും. അതുകൊണ്ട് ചിലയിടത്ത് വികാരങ്ങളെയും സത്യം എന്ന് പറയും. പരമാർത്ഥ സത്യം അതല്ലെങ്കിലും പ്രാണാവൈ സത്യം, ദേശാമേഷ സത്യം, ഇതി സത്യം, അങ്ങനെയും പറഞ്ഞു. പ്രാണന്മാരാണ് സത്യം, ഇന്ദ്രിയങ്ങളാണ് സത്യം, ദേശാമേഷ സത്യം, അവയിലെല്ലാം ഈ പരമാത്മാവ് സത്യമാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇഹാവി തദിഷ്ടമേവ, അതുപോലെ ഇവിടെയും പറയാം. ഇഹദു പ്രാണവിഷയാ പരമാർത്ഥ സത്യവിജ്ഞാന അഭിമാന ഇദ്ധാപ്യ നാരദം സദേവ സത്യം പരമാർത്ഥതോ ഭൂമാക്യം തത് വിജ്ഞാപയിഷ്യാമി ത്യേഷ വിശേഷതോ വിവേക്ഷതോ അർത്ഥ. നാരദനെ കൂടെ വേഗത്തിൽ കൊണ്ടുപോവുകയാണ്. നാരദനെ കുറിച്ച് ഉപാസനയെ ഉപദേശിച്ചപ്പോൾ, നാരദൻ ഉപാസനയെ ഗ്രഹിച്ചപ്പോൾ തന്നെ അത് ഉപാസനയായി. പിന്നെ ശ്രവിച്ച് ഗ്രഹിച്ച് രണ്ടാമത് അനുഷ്ഠിക്കാൻ ഉള്ള ഉപാസന വേണ്ടെന്നായിരുന്നു. പക്ഷെ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യുന്നു, അതിനപ്പുറമുള്ള പരമാർത്ഥ സത്യത്തെ കാണിക്കുന്നതാണ്. പ്രാണവിഷയ പരമാർത്ഥ സത്യ വിജ്ഞാനാഭിമാന വിദ്ധാപ്യ, പ്രാണന് സത്യമാണെന്ന് പറഞ്ഞു കൊടുത്തു. അതെങ്ങനെ ബോധിച്ചു? പ്രാണൻ തന്നെ പരമാർത്ഥമായി ബോധിച്ചു. അല്ല, പ്രാണനുള്ള പരമാർത്ഥത്തെ ബോധിക്കുകയല്ല. പാത്രത്തിലുള്ള മണ്ണിനെ ബോധിക്കുകയല്ല, മറിച്ച് അത് ആ നാമരൂപങ്ങൾ തന്നെ മണ്ണെന്ന് ബോധിക്കുക, സത്യമെന്ന് ബോധിക്കുക. അത് ശരിയല്ല.